ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഭാരതരത്ന പുരസ്കാരങ്ങൾ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് ഉൾപ്പെടെ 98 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്ന് തീരുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും. കോൺഗ്രസിന് 1823 കോടി രൂപ പിഴയടക്കുന്നതിന് ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകി. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും 23 പാകിസ്ഥാൻ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു. ഇന്ന് ലോക മാലിന്യരഹിത ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ രണ്ടാം ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഭാരതരത്ന പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, പി വി നരസിംഹറാവു, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപൂരി ഠാക്കൂർ, പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകും. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ എൽ കെ അദ്വാനിക്കും രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരം സമ്മാനിക്കും. ഒരു വ്യക്തിക്കും ഏതെങ്കിലും ഗ്രൂപ്പിനും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത ശക്തമായ നീതിന്യായ വ്യവസ്ഥയോടുകൂടിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യയെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യത്തെ അതുല്യമെന്ന് വിശേഷിപ്പിച്ച ധൻകർ നിയമവാഴ്ചയെക്കുറിച്ച് ഇന്ത്യക്ക് ആരിൽ നിന്നും പാഠങ്ങൾ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ 70-ാമത് സ്ഥാപക ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 16 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 98 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്ന് തീരുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ സൂക്ഷ്മ പരിശോധന ഇന്നാണ്. ഈ മണ്ഡലങ്ങളിൽ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം ചൊവ്വാഴ്ചയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ലക്ഷദ്വീപിലെ 1, തമിഴ്നാട്ടിലെ 39, രാജസ്ഥാനിലെ 12, ഉത്തർപ്രദേശിലെ 8, മധ്യപ്രദേശിലെ 6, ഉത്തരാഖണ്ഡ്, അസം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 5 വീതവും, ബീഹാറിൽ 4, പശ്ചിമബംഗാളിലെ 3, അരുണാചൽപ്രദേശ്, മണിപ്പൂർ, മേഘാലയ എന്നിവിടങ്ങളിലെ 2 വീതവും മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഛത്തീസ്ഗഡ്, മിസോറം, നാഗാലാന്റ്, സിക്കിം, ത്രിപുര, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മുകാശ്മീർ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഓരോ സീറ്റിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. 102 മണ്ഡലങ്ങളിൽ അടുത്ത മാസം 19-ന് വോട്ടെടുപ്പ്.
കോൺഗ്രസിന് 1823 കോടി രൂപ പിഴയടയ്ക്കുന്നതിന് ആദായനികുതി വകുപ്പ് പുതിയ റിക്കവറി നോട്ടീസ് നൽകി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ നികുതി ബാധ്യതയുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയതെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. അതിനിടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ ദ്രോഹിക്കാൻ ആദായനികുതി വകുപ്പിനെ ആയുധമാക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ അക്കൌണ്ടിൽ നിന്ന് ആദായനികുതി വകുപ്പ് ഇതിനകം 135 കോടി രൂപ പിൻവലിച്ചിട്ടുണ്ടെന്നും ഇത് ക്രൌഡ് സോഴ്സിംഗ് വഴി സമാഹരിച്ച ഫണ്ടാണെന്നും ഖാർഗെ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. അതേസമയം ആദായനികുതി വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ നിരാശയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു. നികുതി ഫയൽ ചെയ്യുന്നതിനോ അപ്പീൽ നൽകുന്നതിനോ ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടുവെന്ന് പാർട്ടി വക്താവ് സയ്യിദ് സഫർ ഇസ്ലാം ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5 സ്ഥാനാർത്ഥികളടങ്ങിയ 9-ാം പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. രാജസ്ഥാനിലെ ഭിൽവാരയിൽ സി പി ജോഷിയും രാജ്സമന്ദ് ലോക്സഭാ സീറ്റിൽ ദാമോദർ ഗുർജറും മത്സരിക്കും. ആന്ധ്രാപ്രദേശിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തെലുഗുദേശം പാർട്ടി പുറത്തിറക്കി. 9 നിയമസഭാ സീറ്റുകളിലേക്കും 4 ലോക്സഭാ സീറ്റുകളിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ ടിഡിപി മത്സരിക്കുന്ന 17 ലോക്സഭാ സീറ്റുകളിലും 144 നിയമസഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് ആദ്യ പരിപാടി. ഏപ്രിൽ 22 വരെയാണ് പര്യടനം. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ലോക്സഭാ മണ്ഡലം എന്ന നിലയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്ന മണ്ഡലമാണ് പത്തനംതിട്ട. വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും മണ്ഡലത്തിൽ അനുദിനം വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി, യുഡിഎഫ് സ്ഥാനാർത്ഥി ആൻഡ്രു ആന്റണി, എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് എന്നിവർ ആരാധനാലയങ്ങൾ, കുടുംബയോഗങ്ങൾ തുടങ്ങിയവയിലൂടെ വോട്ടർമാരെ നേരിൽ കണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന തിരക്കിലാണ്. പത്തനംതിട്ട മണ്ഡലത്തിൽ ഇതുവരെ ആരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. ഇന്നലെയും നാളെയും മറ്റന്നാളും പൊതു അവധിയായതിനാൽ ഇന്ന് പത്രിക സമർപ്പിച്ചില്ലെങ്കിൽ ഇനി ഏപ്രിൽ 2 മുതൽ 4 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാൻ ആവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനും 100 മിനിറ്റ് സമയത്തിനുള്ളിൽ അവ പരിഹരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ സി വിജിൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ജില്ലയിൽ 1800-ലധികം പരാതികൾ ലഭിച്ചതിൽ 1797 പരാതികൾക്ക് പരിഹാരമായി.
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം കാണിക്കുന്നതിനായി രാജ്യത്ത് മൂന്നാഴ്ചത്തേക്ക് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി എ വി ഷറഫുദ്ദീനാണ് പിടിയിലായത്. കോവിഡിനെ തുടർന്നുണ്ടായ ലോക്ഡൌൺ സമയത്ത് ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഇയാൾ ഇതിനായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കൊച്ചി സൈബർഡോം നടത്തിയ സോഷ്യൽ മീഡിയ പട്രോളിംഗിലാണ് ഇത് കണ്ടെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പോസ്റ്റ് ചെയ്യുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും കണ്ടെത്താനായി സൈബർ ഡിവിഷന്റെ നേതൃത്വത്തിൽ സൈബർ പോലീസ് ആസ്ഥാനത്തും എല്ലാ റേഞ്ചുകളിലും എല്ലാ പോലീസ് ജില്ലകളിലും സാമൂഹിക മാധ്യമ നിരീക്ഷണ സെല്ലുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അതിവേഗം ബന്ധപ്പെട്ടവർ അറിയിക്കുന്നതിന് സി വിജിൽ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന എറണാകുളം ജില്ലയിൽ ഇതുവരെ 4501 പരാതികൾ ലഭിച്ചു. ഇതിൽ 4457 ശരിയാണെന്ന് കണ്ടെത്തി പരിഹരിച്ചതായി അധികൃതർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം കോഴിക്കോട്ട് ചേർന്നു. കോഴിക്കോട് പാർലമെന്ററി മണ്ഡലം എക്സ്പെൻഡിച്ചർ ഒബ്സർവർ സുനിൽ എൻ റാനോട്ട്, വടകര പാർലമെന്ററി മണ്ഡലം എക്സ്പെൻഡിച്ചർ ഒബ്സർവർ മോണിക്ക ഹർഷദ് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ 31 ലക്ഷം രൂപ കോഴിക്കോട്ട് ചെലവ് നിരീക്ഷണ സെല്ലിന് കീഴിലെ സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡ് പിടികൂടി. പിടിച്ചെടുത്ത തുക ആദായനികുതി വകുപ്പിന് കൈമാറി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അറബിക്കടലിൽ വീണ്ടും കടൽക്കൊള്ളക്കാരെ നേരിട്ട് ഇന്ത്യൻ നാവികസേന. 12 മണിക്കൂർ നീണ്ട തന്ത്രപരമായ നീക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കുമൊടുവിൽ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും അതിലെ 23 പാകിസ്ഥാൻ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ അൽകംബാർ 786 9 സായുധരായ കടൽക്കൊള്ളക്കാരുടെ സംഘം കയറിയതായ റിപ്പോർട്ടുകളെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടെയാണ് ഇന്ത്യൻ നാവികസേന ദൌത്യം തുടങ്ങിയത്. ഇന്ന് ലോക മാലിന്യരഹിത ദിനം. ആഗോളതലത്തിൽ മാലിന്യ സംസ്കരണത്തെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും സുസ്ഥിര ഉപഭോഗവും ഉൽപാദന രീതിയും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു കാണിക്കുന്നതിനാണ് എല്ലാ വർഷവും മാർച്ച് 30 ലോക മാലിന്യരഹിത ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2022 ഡിസംബർ 14 ചേർന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 77th സെഷനിലാണ് എല്ലാ വർഷവും മാർച്ച് 30 അന്താരാഷ്ട്ര ലോക മാലിന്യരഹിത ദിനമായി പ്രഖ്യാപിക്കുന്നതിന് പ്രമേയം അംഗീകരിച്ചത്. ഈ ദിനം സുസ്ഥിര ഉൽപാദനത്തെയും ഉപഭോഗ ശീലങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും 2030 സുസ്ഥിര വികസന അജണ്ടയെ മാലിന്യരഹിത പദ്ധതികൾ എങ്ങനെ ത്വരിതപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര ലോക മാലിന്യരഹിത ദിനത്തിനു മുന്നോടിയായി ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് 2024 ലോകം ഒരു വർഷം 100 കോടി ടൺ ഭക്ഷണം പാഴാക്കി കളയുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. 2022 കണക്കാണിത്. ആ വർഷം ലോകം പാഴാക്കിയ ഭക്ഷണം കൊണ്ട് 78 കോടി പട്ടിണിപ്പാവങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം നൽകാമായിരുന്നുവെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയ UN പരിസ്ഥിതി ഏജൻസി അഭിപ്രായപ്പെട്ടു. 83 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന പാഴാക്കിയ ഭക്ഷണം ലോകവിപണിയിൽ ലഭ്യമായ ആകെ ഭക്ഷണത്തിന്റെ 1/5 വരും.
IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തുടർച്ചയായ 2-ാം ജയം. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 7 വിക്കറ്റിനാണ് കൊൽക്കത്ത പരാജയപ്പെടുത്തിയത്. ഇതോടെ കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തെത്തി. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:00 ലക്നൌവിലാണ് മത്സരം. തമിഴ് സിനിമാ നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. അദ്ദേഹത്തിന് 48 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രി കൊട്ടിഭാഗത്തെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വീട്ടുവളപ്പിൽ നടക്കും. TC ബാലാജി എന്ന ഡാനിയൽ ബാലാജി നിരവധി തമിഴ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലയാളം, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചു. ബ്ലാക്ക് എന്ന ചിത്രത്തിലാണ് മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചത്. കോട്ടയത്ത് KK റോഡിൽ കളത്തിൽപ്പടിയിൽ KSRTC ബസ്സിടിച്ച് യുവാവ് മരിച്ചു. ആലപ്പുഴ കളപ്പുര സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. രാജ്യമാകെ ഐത്തോച്ചാരണ സമരങ്ങൾക്ക് മാർഗദീപം കൊളുത്തിയ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ട് ഇന്ന് 100 വർഷം തികയുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ പൊതുവഴിയിലൂടെ എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാൻ അവകാശത്തിനുവേണ്ടി നടന്ന സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടുനിന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഭാരതരത്ന പുരസ്കാരങ്ങൾ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. 1-ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് ഉൾപ്പെടെ 98 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്ന് തീരുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും. കോൺഗ്രസിന് 1823 കോടി രൂപ പിഴയടക്കുന്നതിന് ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകി. കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും 23 പാകിസ്ഥാൻ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു. ഇന്ന് ലോക മാലിന്യരഹിത ദിനം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 2-ാം ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.